بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മൗലീദുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മൗലീദുവാദികൾ നടത്താറുള്ള ന്യായീകരണങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത്. ഇത് നമ്മുടെ ആറാമത്തെ ഓഡിയോ ക്ലിപ്പാണ് ഈ വിഷയത്തിലുള്ള. ഇവിടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ന്യായീകരണമായി പറയാറുള്ള വേറെ ചില സംഗതികളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലിപ്പിന്റെ അവസാനത്തിൽ അബൂലഹബുമായി ബന്ധപ്പെട്ട് അള്ളാഹു ശപിച്ച, നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ അബൂലഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു, അതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൈകളിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്ന് ഒരു കിനാവിന്റെ കഥ. അത് ഇവർ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. കാഫിറിന് പോലും റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൽ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഅ്മിനുകൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്ന രീതിയിലാണ് അവർ അത് ന്യായീകരിക്കാറുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ ക്ലിപ്പിൽ അവസാനം പറഞ്ഞതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്, ആ റിപ്പോർട്ട് ഒരു ഹദീസേ അല്ല, മറിച്ച് മുർസലായ, തള്ളിക്കളയേണ്ട ഒരു റിപ്പോർട്ടാണത്. ഉർവ ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം അത് ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം, അത് ഇനി സനദ് ചേർന്ന് വന്നതാണെങ്കിൽ തന്നെയും അതിൽ ഹുജ്ജത്തില്ല, തെളിവില്ല. കാരണം അത് ഒരു കിനാവിന്റെ കഥയാണ്. അത് എല്ലാ ഉലമാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. നബിമാരുടേതല്ലാത്ത ആരുടെ സ്വപ്നവും ദീനിൽ തെളിവല്ല. മൂന്നാമത്തേത്, അബൂലഹബ് സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചനം നടത്തിയത് റസൂലുള്ളാഹിക്ക് മുല കൊടുക്കുന്നതിന് മുമ്പല്ല, അങ്ങനെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അത് ചരിത്രത്തിൽ പറഞ്ഞതിനെതിരാണ്. അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അസ്കലാനിയുടെ അല്ലി സ്വാബ, ഇബ്നു സഅദിന്റെ തബഖാത്ത്, അതുപോലെ തന്നെ ഹാഫിദ്ബിൻ അബ്ദുൽ ബറിൻ ഇസ്തിയാബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഉർവയുടെ മുർസലായ ഈ റിപ്പോർട്ട്, അത് വെച്ച് അബൂലഹബിന് ഗുണം കിട്ടും എന്ന് പറയുന്നത് ഖുർആനിന്റെ നെസ്സിന് തന്നെ എതിരാണ്. കാഫിറിന്റെ പ്രവർത്തനം പരലോകത്തെ ആൾക്കൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് ഖുർആനിലൂടെ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ തെളിവ്, ഇവർ കൊണ്ടുവന്ന അബൂലഹബിന്റെ കഥ, അതൊരിക്കലും തന്നെ മൗലിദുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇവർ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ആടിനറുത്ത് മൗലിദ് കൊണ്ടാടിയിട്ടുണ്ട് എന്നാണ്. ഖദീജ മൗലിദ് എന്നാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖദീജ ബീവിയുടെയോ നബിയുടെ പത്നിമാരിൽ മറ്റാരുടെയെങ്കിലും പേരിലോ ഒരു മൗലിദും കൊണ്ടാടിയിട്ടില്ല എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. ഇവർക്കും ചരിത്രപരമായി ഇത് തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള ഒരു റിപ്പോർട്ട്, ഖദീജ ബീവിയുടെ മഹത്വം പറയുന്ന ഒരു റിപ്പോർട്ട്, അതിനെ വലിച്ചു നീട്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്. ഖദീജ ബീവിയുടെ പേരിൽ ആടിനർത്ത് മൗലിദ് കഴിക്കാറുണ്ടായിരുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. ഒരു പുസ്തകത്തിൽ നബി ദിനാഘോഷം എതിർക്കുന്നവർ പ്രവാചക സ്നേഹികളോ എന്ന പേരിൽ പാലക്കാട് ജന്നത്തുനുള്ളും അറബി കോളേജ് പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്നത് ഹസ്രത്ത് ഖദീജ റളിയല്ലാഹുവിന്റെ മൗലീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിർവഹിച്ചതായി ആയിഷ റളിയല്ലാഹുവിന്റെ വിശദീകരിക്കുന്നു. കണ്ടോ? മാത്രമല്ല, മീലാദ് ബുള്ളറ്റിൻ എന്ന പേരിൽ ഇവരിറക്കിയ മറ്റൊരു സാധനം വിദ്യാനഗർ മുസ്ലിം കൾച്ചറൽ അസോസിയേഷൻ പുറത്തിറക്കിയതാണ്, 2004 മെയ് മാസത്തിൽ. അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയുടെ മൗലീദ് ഓതാറുണ്ടായിരുന്നെന്നും അവരുടെ ഓർമ്മ കാട്ടിറച്ചി വിതരണം ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഹദീസിലുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഖദീജ റളിയല്ലാഹുവിന്റെ മഹത്വം പറയുന്ന ഹദീസാണ് ബുഖാരിയിലും മറ്റുമൊക്കെ ഉള്ളത്. ആയിഷ ബീവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ സംബന്ധിച്ചും ഖദീജ ബീവിയുടെ മഹത്വങ്ങളെ സംബന്ധിച്ചും പറയാറുണ്ട്. അത് ആയിഷ റളിയല്ലാഹുവിനക്ക് സ്വാഭാവികമായും അതിൽ ഒരു അനിഷ്ടമുണ്ടായി എന്നിട്ട് അവർ പറയുകയാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ നബിയോട് ചോദിക്കുകയാണ് മാ തദ്കുറു മിൻ അജൂസ് മിൻ അജായിസ് ഖുറൈശ് ഹംറാ ഇസ്ദഖൈൻ ഹലകത് ഫി ദഹർ ഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ. ബുഖാരിയിലെ 3821 നമ്പർ ഹദീസാണ്. നിങ്ങൾ എന്തിനാണ് നബിയെ കുറേശ്ശി കിളവികളിൽപ്പെട്ട ഒരു കിളവിയെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? പല്ലുകളൊക്കെ കൊഴിഞ്ഞുപോയി ചുവന്ന മോണയായി കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ആ സ്ത്രീയെ നിങ്ങൾക്കതിനേക്കാൾ ഉത്തമമായതിന് അള്ളാഹു പകരം നൽകിയിട്ടില്ലയോ എന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ പ്രതികരിച്ചതായിട്ട് നമുക്ക് ഹദീസിൽ കാണാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് മൗലിദുമായി ബന്ധമുള്ള ഒരു കാര്യമല്ല. നബിയും അവിടുത്തെ പത്നിയും കുടുംബപരമായ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഹദീജ ബീവിക്ക് സംസാരിച്ചപ്പോൾ സ്ത്രീ സഹജമായ ഒരു വെറുപ്പ് ആയിഷ റളിയല്ലാഹുവിനെ പ്രകടിപ്പിച്ചു. വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇതേ ബുഖാരിയിൽ 3818 നമ്പറിൽ, മാഗ്രത്തു അല ഹദിം മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഗ്രത്തു അല ഖദീജ. നബിയുടെ ഭാര്യമാരിൽ ഖദീജ ബീവിയോട് എനിക്ക് രോഷം തോന്നിയതുപോലെ, കോപം തോന്നിയതുപോലെ എനിക്ക് മറ്റാരോടും ഇത്ര രോഷം ഉണ്ടായിട്ടില്ല. ഒമാർ അയ്തുഹ, ഞാൻ അവരെ കണ്ടിട്ടില്ല. വലാഖിൻ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദിറു ദിക്റഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ധാരാളമായി സ്മരിക്കാറുണ്ട്. വറുമ്പമാ ദബഹശാത്ത, ചിലപ്പോൾ ആടിനെ അറുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുമ്മ യഖത്തു അലാ തുമ്മ യബഅസു ഫി സദായിഖി ഖദീജ, എന്നിട്ട് കഷ്ണം കഷ്ണങ്ങളാക്കി ഖദീജ അബിയുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറച്ചി കൊടുത്തയക്കും. ഫറുബമാ ഖുൽതു ലഹു, ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, കഅന്നഹു ലം യകും ഫി ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണില്ലാത്തതുപോലെയുണ്ടല്ലോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹ കാനത്ത് വകാനത്, അവർ ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ളവരായിരുന്നു, മഹത്വമുള്ളവരായിരുന്നു. വകാനലി മിൻഹാ വലദുൻ, എനിക്ക് മക്കൾ ഉണ്ടായത് അവരിൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഖദീജ ബിവിയുടെ മഹത്വം എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ ആ കാര്യം ആയിഷ ബിവി ഇവിടെ ഉദ്ധരിക്കുന്നു ഹദീസായിട്ട്. ഇത് ഖദീജ ബിവിയുടെ ജന്മദിനമോ ചരമദിനമോ നോക്കി ആയിരുന്നില്ല. മാത്രമല്ല, ഖദീജ ബിവിയുടെ മൗലിദല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവർ കൊണ്ടാടേണ്ടത്? ഇവർക്കറിയുമോ ഖദീജ ബിവിയുടെ ജന്മ തീയതി? ദിഫായി ദിനത്തെക്കാളും ജീലാനി ദിനത്തെക്കാളൊക്കെ പ്രാധാന്യപൂർവ്വം കൊണ്ടാടേണ്ടതല്ലേ ഖദീജ മൗലിദ്? പക്ഷേ അവരത് കൊണ്ടാടുന്നില്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടാൻ ഖദീജ ബിവിയുടെ മൗലിദ് റസൂൽ കഴിച്ചിട്ടുണ്ടെന്ന പച്ച കള്ളം ഇവിടെ പറഞ്ഞു പരത്തുകയാണ് ചെയ്യുന്നത്. ഇമാം നബവി ഈ ഹദീസ് ഉദ്ധരിച്ച അധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ്? റിയാദു സാലിഹീൻ എന്ന തന്റെ ഗ്രന്ഥത്തിൽ, ബാബു ഫളലി ബിരി അസ്തിഖായിൽ നബി അല്ലുമ്മി വസായിരുവൻ യുന്തബു ഇക്രാമുഹു, വാപ്പയുടെയും ഉമ്മയുടെയും അതുപോലെ നാം ആദരിക്കൽ സുന്നത്തായിട്ടുള്ള മറ്റ് കുടുംബങ്ങൾ ബന്ധുക്കൾ അവരുടെയൊക്കെ കൂട്ടുകാർക്ക് ഗുണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. അപ്പോ നമ്മൾ ആദരിക്കാൻ കടപ്പെട്ട ആളുകൾ മരിച്ചുപോയാൽ അവരുടെ കൂട്ടുകാരെ അവർ ജീവിതകാലത്ത് ആദരിച്ചതും ബഹുമാനിച്ചതും പോലെ നമ്മളും ആദരിക്കും ബഹുമാനിച്ചാൽ അത് നമ്മുടെ ആ മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കളോടുള്ള ഒരു കടമാ നിർവഹണമാണ് എന്നാണ് ഇതിലൂടെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖദീജ ബീവിയോട് നബിക്കുണ്ടായിരുന്ന സ്നേഹം കാരണം ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ കൂട്ടുകാരികൾക്ക് മാംസം കൊടുത്തയച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഖദീജ ബീവിയുടെ മരണശേഷവും മാംസം കൊടുത്തയക്കാറുണ്ടായിരുന്നു. അത് ഖദീജ ബീവിയോടുള്ള ഒരു സ്നേഹമായിരുന്നു. ഇത് ജന്മദിനമോ ചരമദിനമോ നോക്കി അല്ല എന്നത് വളരെ വ്യക്തമാണ്. ഹദീസിൽ ബാബു തസ്വീജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന അധ്യായം, വഫല്ലിഹ അവരുടെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. മറ്റൊരു സ്ഥലത്ത് ബാബു ഹുസ്നിൽ അഹദി മിനൽ ഈമാൻ, ബന്ധം നന്നാക്കുക എന്നത് ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്ന അധ്യായം. അല്ലാതെ ഖദീജ ബിവിയുടെ മൗലിദ് ആടിനറുത്ത് റസൂലിനെ കൊണ്ടാടിയ അധ്യായം എന്നോ അത് ചരമദിനം കൊണ്ടാടിയ അധ്യായം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് മുസ്ലിയാക്കന്മാർ വലിച്ചു നിട്ടുന്നത്. ഇത് ബഹുരസമതല്ല. ഈ ആണ്ട് അടിയന്തരം എന്നൊക്കെ പറയുന്ന മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ, 3, 7, 14, 40 ഇങ്ങനെ മരിച്ച ദിവസം കൊല്ലം തികയുന്ന അന്ന് അന്നൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം, ഒരു മരണച്ചോറിന്റെ സമ്പ്രദായം ഇന്ന് ഷാഫി മതപ്രകാരം അവകാശപ്പെടുന്ന ഈ ആളുകൾക്കിടയിലുണ്ട്. അതിന് യാതൊരു തെളിവുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായമാണ് ഖദീജ ബീവിയുടെ ആണ്ട് കൊണ്ടാടിയിരുന്ന റസൂലുള്ളാഹ് ആടിനടുത്ത് കൊണ്ടാടിയിരുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, എല്ലാറ്റിനും തെളിവ് ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു തെളിവുമില്ലാത്ത ഒന്നാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു തെളിവ് ഇവർ ഉദ്ധരിക്കാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ ശേഷം തന്റെ അഖീഖ നിർവഹിച്ചു എന്നാണ്. അഖീഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുട്ടികൾ ജനിച്ചാൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അഖീഖ അറുക്കാറുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി തന്റെ വല്ലിപ്പ അഖീഖ അറുത്തിട്ടും പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി നബി ആയ ശേഷം വീണ്ടും അഖീഖ അറുത്തത്? അത് മൗലിദ് ആഘോഷിക്കാറുള്ള തെളിവാണ് എന്നാണ് ഇവർ ഇതിൽ പറയാറുള്ളത്. പ്രവാചക പ്രകീർത്തനം എന്ന പുസ്തകത്തിൽ ഇവർ എഴുതുകയാണ്, മുഹമ്മദ് ഉസ്ലിയാർ ബേപ്പൂര്. ഇമാം സുയൂത്തി റഹ്മഹുല്ല മൗലിദാഘോഷത്തെ തെളിവായി വ്യക്തമാക്കുന്നു. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് നബിദിനാഘോഷത്തെ തെളിവാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നുബുവത്തിന് ശേഷം തന്നെ ലോകാനുക്രിയായി ശ്രദ്ധിച്ച അള്ളാഹുവിന് നന്ദിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്തിയിരുന്നു, മാംസ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. കണ്ടോ, അപ്പൊ സുയൂത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി താൻ നബിയായ ശേഷം ഒരു അഖീഖ കൂടി അറുത്തു എന്ന അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബൈഹഖി ഉദ്ധരിച്ച റിപ്പോർട്ടിനെ മൗലിദിന്റെ അടിസ്ഥാനമായി പറഞ്ഞത്, സുയൂത്തി തന്റെ മൗലിദ് ന്യായീകരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്നാമതായി ഇതിനെക്കുറിച്ച് പറയാനുള്ള മറുപടി, ഈ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ സ്ഥിരപ്പെട്ട ഹദീസ് അല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു ചില ആളുകൾ, അള്ളാഹുവിന്റെ റസൂൽ തനിക്ക് നുബുവത്ത് കിട്ടിയ ശേഷം തനിക്ക് വേണ്ടി വീണ്ടും അഖീഖ അറുത്തു എന്ന റിപ്പോർട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, റായിത്ത് അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന ലം യുഅഖ് അൻഹും ഫിൽ ജാഹിലിയ അഖവ അൻഫുസിഹിം ഫിൽ ഇസ്ലാം. നീ എനിക്ക് പറഞ്ഞുതാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബിമാർ അവരിൽ പലർക്കു വേണ്ടിയും ജാഹിലിയത്തിൽ അഖീഖ അറുക്കപ്പെട്ടിട്ടില്ല, എന്നിട്ടവർ മുസ്ലിം ആയ ശേഷം അവർക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടുണ്ടോ? ആദിഹി അല്ല ബാത്തിൽ, ഇതെല്ലാം ചില നിരർത്ഥകങ്ങളായ വ്യാജങ്ങളായ വർത്തമാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മാലിക് അതിനെ തള്ളിക്കളഞ്ഞതായി ഇബ്നു റുഷ്ദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ മുഖദ്ദിമാത്തുൽ മുമഹിദാത്തും തുടങ്ങുന്ന നീണ്ട പേരുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കിതാബുൽ അഖീഖ എന്ന അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാം വാള്യം 51-ാമത്തെ പേജ്. ഇനി രണ്ടാമതായിട്ട് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ കർത്താവായ അബ്ദുർ റസാഖ് അദ്ദേഹം ഈ അനസ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ഇന്നമാ തറക്കു ഇബ്നു മുഹറർ ലിഹാദൽ ഹദീസ്. ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള ഇബ്നു മുഹറർ കാരണം ഇബ്നു മുഹറിനെ ഹദീസ് പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞത് ഈ ഹദീസ് കാരണത്താലാണ്. ഇത്രയും തരന്താഴ്ന്ന ഹദീസ് ഉദ്ധരിച്ച ആളാണ് ഇബ്നു മുഹറർ എന്ന നിലക്ക് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇബ്നു ഖയ്യിം തന്റെ തഹ്ഫത്തുൽ മൗദൂദിലും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി ഇമാം അബൂദാവൂദ് ഇമാം അഹമ്മദിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. മസായിലുൽ ഇമാം അഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ഹാദാ മുൻകറുൻ വളഅഫ അബ്ദുല്ലാഹിബിൻ മുഹറർ. കണ്ടോ, ഈ ഹദീസ് അസ്വീകാര്യമായ ഹദീസാണ്. അബ്ദുല്ലാഹിബിൻ മുഹറിനെ അദ്ദേഹം ദുർബലനാക്കുകയും ചെയ്തു. ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅാദിലും തുഹ്ഫത്തുൽ മൗദൂദിലും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ കിതാബുൽ മജ്റൂഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ അബ്ദുല്ലാഹിബിൻ മുഹറർ എന്ന ഈ ഹദീസിന്റെ സനദിനുള്ള വ്യക്തി അയാളെക്കുറിച്ച് കാനമിൻ ഖിയാരി ഇബാദില്ല, നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു, ഇല്ല അന്നഹു കാനിമൻ യഖദിബ് വലായ അലം, പക്ഷെ അദ്ദേഹം കളവ് പറയും, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ കളവാണെന്ന്. വയുക്കല്ലിബുൽ അഖ്ബാറ വലായ ഫഹം, ഹദീസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തും അദ്ദേഹം. കണ്ടോ, ഹദ്ദസനാഹു മുഹമ്മദ് അബ്ദുറഹ്മാൻ ദഗൂലി എന്ന് പറഞ്ഞ അദ്ദേഹം സനദ് സഹിതം ഉദ്ധരിക്കുകയാണ്. ഇബ്നുൽ മുബാറക്ക് അദ്ദേഹം നമുക്കറിയാം വലിയ അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലൗഹുയ്യർത്തു ബൈന അൻ അദ്ഖുല ജന്നത്ത വബൈൻ അൻ അൽഖ അബ്ദുല്ലാഹി ബിനു മുഹറർ ലഖ്തർത്തു അൻ അൽഖാഹു. കണ്ടോ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അബ്ദുല്ലാഹി മുഹറർ കണ്ടുമുട്ടാൻ രണ്ടിൽ ഏത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആദ്യം അദ്ദേഹത്തെ കണ്ടുമുട്ടാം, എന്നിട്ട് സുമ്മാ അദ്ഖുല ജന്ന, പിന്നെ ഞാൻ സ്വർഗത്തിൽ കടന്നോളാം എന്ന് പറയാം, അത്രയും ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ. പക്ഷേ ഫലമാറായിന്നു, കണ്ടുമുട്ടിയപ്പോൾ ഒട്ടകത്തിന്റെ ഒരു കാഷ്ടമാണ് എനിക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കണ്ടോ, മാത്രമല്ല ദാരിമി അദ്ദേഹം യഹ്യബിൻ മഅ്ഇനിൽ നിന്നും ഫലമാറായിത്തുഹു സമിഅത്തു യഹ്യബിൻ മഅ്ഇൻ യഖൂൽ. കണ്ടോ, യഹ്യബിൻ മഅ്ഇൻ പറയുന്നത് ഞാൻ കേട്ടു, അബ്ദുല്ലാഹിബിൻ മുഹറർ ലൈസ ബിസിഖ, അദ്ദേഹം പ്രബലനല്ല എന്ന്. ഇത് ഇബ്നു ഹിബ്ബാന്റെ കിതാബുൽ മജ്റൂഹിൽ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക്കിന്റെ ഈ വാചകം ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിലും എടുത്തു പറഞ്ഞത് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആറാമതായി മറ്റൊരു ഹദീസ് പണ്ഡിതനായ ബസ്സാർ അദ്ദേഹത്തിന്റെ കശ്ഫുൽ അസ്താർ അൻ സവാഇദുൽ ബസ്സാർ അൽ കുത്തുബി സിത്ത എന്ന ഹാഫിദ് ഹൈതമിയുടെ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ബസ്സാറിൽ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, തഫറദ ബിഹി അബ്ദുല്ലാഹിബ്നു മുഹറർ, ഈ ഹദീസുമായി അബ്ദുല്ലാഹിബിൻ മുഹറർ ഒറ്റപ്പെട്ടിട്ടുണ്ട്. വഹുവ ലഈഫുൻ ജിദ്ദൻ, അയാൾ അങ്ങേയറ്റം ദുർബലനാണ്. ഇന്നമാ യുക്തബു അൻഹു മാലാ യുജീദുന്ദ ഗൈരിഹി, മറ്റാരുടെ അടുക്കലും ഇല്ലാത്ത ചില റിപ്പോർട്ടുകളാണ് ഇദ്ദേഹത്തിന് എഴുതി വെക്കപ്പെടാറുള്ളത്. വറദ ഹാദാ ഫീ ബാബി ഖലാഇൽ അഖീഖ, ഖലാഇൽ അൽ അഖീഖ എന്ന അധ്യായത്തിലാണ് കശ്ഫുൽ അസ്താറിൽ ഇത് വന്നിട്ടുള്ളത്.
പിന്നെ ഏഴാമതായി ബൈഹഖി. ബൈഹഖിയാണല്ലോ ഇവിടെ സുയൂത്തി തന്റെ ഊന്നുവടിയായി സ്വീകരിച്ചത്. ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട് റസൂലുള്ള തനിക്കു വേണ്ടി നുബുവത്ത് കിട്ടിയ ശേഷം അക്കീകരുത്തിട്ടുണ്ട്, അതും ഒരു തെളിവാണ് എന്ന നിലക്കാണല്ലോ സുയൂത്തി ഉദ്ധരിച്ചത്. എന്നാൽ ബൈഹഖി ഹദീസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഹദീസ് ഉദ്ധരിച്ചു, ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റ്, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം സുയൂത്തി തള്ളിക്കളയുകയും ചെയ്തു. എന്താണ് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുള്ളത്? ബാബുൻ അൽ അഖീഖത്തു സുന്നത്തുൻ, അദ്ദേഹത്തിന്റെ സുനനിൽ അദ്ദേഹം അഖീഖ സുന്നത്താണ് എന്ന് പറയുന്ന അധ്യായത്തിൽ സുന്നുൽ കുബ്രയിൽ ഒമ്പതാം വാള്യം 300-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് അബ്ദുല്ലാഹി ബിൻ മുഹറർ റവബ് അബ്ദുല്ലാഹി ബിൻ മുഹറർ ഫി അഖീഖത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഫ്സി ഹദീസ മുൻകറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കു വേണ്ടി അഖീഖ അറുത്തു എന്ന അസ്വീകാര്യമായ തെളിവിന് കൊള്ളാത്തൊരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ മുഹറർ എന്നാൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തെളിവുദ്ധരിക്കുകയാണ്. തെളിവുദ്ധരിച്ചിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറസാഖ് സൻആനി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞ വാചകം എടുത്തു കൊടുക്കുകയാണ്. അതായത് ഇബ്നുൽ മുഹറിനെ മുഹദ്ദിസുകൾ ഒഴിവാക്കാൻ കാരണം തന്നെ ഈ ഹദീസിന്റെ അവസ്ഥ കാരണമായിട്ടാണ്. കണ്ടോ? എന്നുമല്ല ബൈഹഖി ഇത്ര കൂടി പറഞ്ഞു, വഖദ് റുവിയ മിൻ വജീൻ ആഖറൻ ഖതാദ, മറ്റൊരു സനദിലൂടെ ഖതാദയിൽ നിന്നും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വമിൻ വജീൻ ആഖറൻ അനസിൻ, അനസിൽ നിന്നും വേറെ മാർഗത്തിലൂടെയും വന്നിട്ടുണ്ട്. പക്ഷെ വലൈസ ബിശയ്ഇൻ, അതൊന്നും ഒന്നുമല്ല, ഒരു ന്യായ ഒരു തെളിവിനും കൊള്ളുന്നതല്ല എന്നാണ് ഇമാം ബൈഹഖി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ മൗലിദ്വാദികൾ അംഗീകരിക്കുന്ന ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മൂ ഷർഹ് മുഹദ്ദബിന്റെ 8-ാം വാള്യത്തിൽ ബാബുൽ അഖീഖയിൽ പറയുന്നെന്താ? അമ്മൽ ഹദീസുല്ലദീ ദക്കറഹു, ശീറാസി പറഞ്ഞിട്ടുള്ളതായ ഹദീസ്, ഫി അഖിൻ നബിയ്യി അൻ നഫ്സിഹി ഫറവാഹുൽ ബൈഹഖി ബിസ്നാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കു വേണ്ടി അഖീഖ അറുത്തു എന്ന ബൈഹഖി ഉദ്ധരിച്ച റിപ്പോർട്ട്. എന്നിട്ട് സനദ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ് ഹദീസ് ഉദ്ധരിച്ചിട്ട് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സി ബഅദ നബുവ വഹാദ ഹദീസുൻ ബാത്തിലുൻ, ഇത് ബാത്തിലായ നിരർത്ഥകമായ അടിസ്ഥാനമില്ലാത്ത ഒരു ഹദീസാകുന്നു. എന്നിട്ട് ഹദീസ് മുങ്കറാണ്, അസ്വീകാര്യമാണെന്നും ബൈഹഖിയുടെ അഭിപ്രായവും, അതുപോലെ അബ്ദുറസാഖ് സൻആനി ഇയാളെ മുഹദ്ദിസുകൾ തള്ളിക്കളഞ്ഞത് ഈ ഹദീസ് കാരണമായിട്ടാണെന്നും, വേറെ പല റിപ്പോർട്ടിലൂടെയും ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തെളിവിന് കൊള്ളുന്നല്ലെന്നുമൊക്കെയുള്ള ബൈഹഖിയുടെ അഭിപ്രായവും എല്ലാം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അബ്ദുല്ലാഹി ബിൻ മുഹറർ ലഈഫുൻ മുത്തഫഖുൻ അലാ ളഅഫിഹി, ദുർബലനാണ് എന്ന കാര്യത്തിൽ മുഹദ്ദിസുകൾക്കിടയിൽ ഏകാഭിപ്രായമുള്ള ഒരു ബലഹീനനായ റിപ്പോർട്ടറാണ് അബ്ദുല്ലാഹി ബിൻ മുഹറർ. ഹുഫാളുകൾ ഹാഫിദുകളായ മുഹദ്ദിസുകൾ പറയുന്നത് മത്രൂക്കാണ്, അയാൾ തള്ളപ്പെടേണ്ടവനാണ്, അയാൾ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന്. നോക്കൂ നിങ്ങൾ. ഇതുപോലെ ഹാഫിദ് മിസ്സി അദ്ദേഹത്തിന്റെ തഹദീബുൽ കമാലിലും ഇതുപോലെ അബ്ദുല്ലാഹി ബിൻ മുഹറിനെ കുറിച്ച് അബ്ദുറസാഖ് സൻആനി പറഞ്ഞ അഭിപ്രായം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 10-ാമതായി ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ മീസാനുൽ ഇഹ്തിദാലിൽ പറയുന്നുണ്ട് മിൻ ബലായാഹു, അബ്ദുല്ലാഹി ബിൻ മുഹറിന്റെ വലിയ വിപത്തുകളിൽ പെട്ടതാണ് അദ്ദേഹം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കു വേണ്ടി അഖീഖത്തു ബഅദമാ ബുഹിസ, അദ്ദേഹം നബി ആയി നിയോഗിക്കപ്പെട്ട ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്. അത് ആ റിപ്പോർട്ട് ദഹബി പറയാണ്. അബ്ദുല്ലാഹി ബുഹറിനെ പറ്റി ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് തറക്കന്നാസു ഹദീസഹു, ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഹദീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജോസ് ജാനി പറഞ്ഞിട്ടുണ്ട് ഹാലിക്കുൻ, നശിച്ചവനാണയാൾ. ദാറഖുത്തുനി മറ്റൊരു സംഘവും പറഞ്ഞിട്ടുണ്ട് മത്രൂഖുൻ, ഉപേക്ഷിക്കപ്പെടേണ്ടയാളാണ് ഇയാൾ. പിന്നെ നേരത്തെ പറഞ്ഞ ഇബ്നു ഹിബ്ബാന്റെ അഭിപ്രായവും മറ്റുമൊക്കെ അദ്ദേഹം എടുത്തുകൊടുത്തിട്ടുണ്ട്. ഇബ്നു മുബാറക്കിന്റെ അഭിപ്രായം, ഇബ്നു മഅ്ദിന്റെ അഭിപ്രായം, എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുള്ള ദുർബലനായ, അത്യന്തം ദുർബലനായ റിപ്പോർട്ടറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മാത്രമല്ല, മൗലീദിന് വേറെ ചില തെളിവുകളുണ്ടെന്ന് പറയാൻ ശ്രമിച്ച അസ്കലാനി അദ്ദേഹവും ഈ ഹദീസ് കിതാബുൽ അഖീഖയിൽ തൽഖീസുൽ ഹബീറിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ഖൗലുഹു ഐ അർറാഫിഈ, റാഫിഈ ഉദ്ധരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് ശേഷം തനിക്ക് വേണ്ടി അഖീഖ അറുത്തു എന്ന ബൈഹഖിയുടെ ഹദീസ്. എന്നിട്ടോ ബൈഹഖി പറഞ്ഞ മുൻകറുൻ വഫി അബ്ദുല്ലാഹി മുഹറർ, ഇത് ഹദീസ് അസ്വീകാര്യമാണ്, ഇതിൽ അബ്ദുല്ലാഹി മുഹറർ എന്ന വഹുവ ളഈഫുൻ ജിദ്ദൻ, അതീവ ദുർബലനായ റാവിയുണ്ട്. പിന്നീട് അബ്ദുറസാഖ് സനാനിയുടെയും ബൈഹഖിയുടെയും ഒക്കെ അഭിപ്രായം, അതുപോലെ ഇമാം നവവിയുടെ അഭിപ്രായം, ഇതെല്ലാം ആരെടുത്തു കൊടുത്തിട്ടുണ്ട്? അസ്കലാനി എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ദുർബലമായ, തെളിവിന് കൊള്ളാത്ത ഒരു റിപ്പോർട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, ഇവര് ഒരുപാട് കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരാളാണ്. മവാഹിബുല്ലദുന്നിയയുടെ ഷാരിഹായ അബ്ദുൽ ബാഖ് മുഹമ്മദ് അബ്ദുൽ ബാഖ് സർഖാനി, അദ്ദേഹം സുയൂത്തിയുടെ ഈ വാക്ക്, അതായത് അസ്കലാനിയുടെ അസില് പറഞ്ഞ ശേഷം എനിക്ക് വേറൊരു അസിലും മൗലിദിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബൈഹഖിയുടെ ഈ ഹദീസ് അയാൾ ഉദ്ധരിക്കുന്നത്. ആ ഭാഗം എടുത്തു കൊടുത്ത ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ ബാഖ് സർഖാനി മവാഹിബുല്ലദുന്നിയയുടെ ഷറഹിന്റെ 1-ാം വാള്യത്തിൽ അതിന്റെ 140-ാമത്തെ പേജിൽ അയാൾ പറയാണ്, താക്കബഹു നജ്മ ബിഅന്നഹു ഹദീസും മുൻകർ, ഈ ഹദീസ് അസ്വീകാര്യമാണെന്ന് നജ്മ ഇതിനെ വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. കമാഖാലുൽ ഹാഫിദ് ആഫിദ് അസ്കലാനി ഉദ്ധരിച്ചതുപോലെ. ബൽ ഖാല അന്നബവി, മാത്രമല്ല നബവി ഇമാം പറഞ്ഞു, ശറഹുൽ മുഹദ്ദബിൽ ഇന്നഹു ഹദീസുൻ ബാത്തിലുൻ, ഇത് നിലനിൽപ്പില്ലാത്ത അസത്യമായ വ്യാജമായ ഒരു ഹദീസാകുന്നു. ഫതഖ്രീജു അലൈഹി സാഖിത്തുൻ, അതുകൊണ്ട് ഈ ഹദീസിൽ മൗലീദിന് അടിസ്ഥാനം കണ്ടെത്തുക എന്നത് തരം താഴ്ന്നതാകുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സുർഖാനി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്രയും ഉദ്ധരിക്കാൻ കാരണം, വലിയ ഒരു തെളിവായിട്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഇത് ഉദ്ധരിക്കാറുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ദീർഘിച്ച് സംസാരിച്ചത്. സമയം വൈകിയതിൽ ക്ഷമിക്കണം. ഇനിയും പല ദുർന്യായങ്ങളും ഈ മൗലിദ്വാദികൾക്ക് പറയാനുണ്ട്. പക്ഷേ അതെല്ലാം ഇതുപോലെയുള്ള പൊള്ളയായ ന്യായങ്ങളാണ്. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ബിദഅത്തിനെ താങ്ങി നിർത്തുന്ന മുസ്ലിയാക്കന്മാരെ ഷെറിൽ നിന്നും അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വഖദ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.